നമ്മൾ വീണ്ടും ഇന്ന് യേശു പഠിപ്പിച്ചതെല്ലാം എന്ന പഠന പരമ്പര തുടരുകയാണ്. മത്തായി 28:20 അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഇത് പഠിക്കുന്നത്. അവിടെ യേശു പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ അറ്റത്തോളം പോയി ശിഷ്യന്മാരെ ഉണ്ടാക്കുകയും ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതൊക്കെയും ചെയ്യുവാൻ തക്കോണം അവരെ പഠിപ്പിക്കണം. താൻ മടങ്ങി വരുന്നതുവരെ ലോകാവസാനത്തോളം എന്ന് 20-ാമത്തെ വാക്യത്തിൽ പറയുന്നു. നാം ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്നത് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ യേശു പഠിപ്പിച്ച കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക ആയിരുന്നല്ലോ. മത്തായി 4:19 അവസാനം നാം കണ്ടത്. എൻ്റെ പിന്നാലെ വരിക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്ന ഒരാക്കും, എന്താണ് അതിൻ്റെ അർത്ഥമെന്ന് നാം കണ്ടു. അതിനുശേഷം 23-ാം വാക്യത്തിൽ പിന്നീട് യേശു ഗലീലയിൽ ഒക്കെയും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അവരുടെ പള്ളികളിൽ ഉപദേശിക്കുകയും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തു. ഇത് സ്വർഗരാജ്യത്തിൻ്റെ സുവിശേഷമാണ്. അത് ആണ് അവൻ പ്രസംഗിച്ചത്. അതുതന്നെയാണ് നാമം പ്രസംഗിക്കേണ്ടത്. ജനത്തിലുള്ള സകല ദീനത്തെയും വ്യാധിയെയും സൗഖ്യമാക്കുകയും ചെയ്തു. ആ രോഗം എന്തു തന്നെ ആയിരുന്നാലും അവന് സൗഖ്യമാക്കാൻ കഴിയാഞ്ഞ ഒരു രോഗവുമില്ലായിരുന്നു. സകല ദീനക്കാരെയും അവൻ സൗഖ്യമാക്കി. അവൻ്റെ ശ്രുതി സിറിയയിലൊക്കെയും പരന്നു. അത് ഇസ്രയേലിന് പുറത്താണ്. അവരും അവരുടെ മധ്യമുള്ള രോഗികളെ യേശുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു. ഇവരെ ഇസ്രയേൽ മക്കളല്ല, ഇസ്രയേലിനോട് ചേർന്ന് കിടക്കുന്ന മറ്റൊരു രാജ്യമാണ്. അവർ നാനാ ജാതികളാലും വ്യാധികളാലും വലഞ്ഞവരായിരുന്നു. ഭൂതഗ്രസ്തർ, ചന്ദ്രരോഗികൾ, പക്ഷവാതക്കാർ. അവനവരെ സൗഖ്യമാക്കി. അവിടെ വന്ന എല്ലാവരെയും അവൻ സൗഖ്യമാക്കി. ആ സമയം മുതൽ ഇതുവരെ ഇതുപോലെ ഒരു രോഗ സൗഖ്യ ശുശ്രൂഷ നാം കണ്ടിട്ടില്ല. ഇത്രമാത്രം അത്ഭുതകരമായ രീതിയിൽ സൗഖ്യമാക്കിയ യേശു മാത്രമാണ്. എല്ലാ രോഗവും എല്ലാ വ്യാധികളും പക്ഷവാതക്കാരായിരുന്ന എല്ലാവരെയും അവൻ സൗഖ്യമാക്കി. ഇന്ന് നടക്കുന്ന രോഗശാന്തി ശുശ്രൂഷകളിൽ 100,000-ൽ ഒരാൾ വീൽ ചെയറിൽ നിന്ന് സൗഖ്യമാക്കി നടന്നാൽ ആളുകൾ അത്ഭുതപ്പെടും. എന്നാൽ ഇങ്ങനെയുള്ള മീറ്റിങ്ങുകളിൽ നിന്ന് അനേകർ സൗഖ്യമാക്കാതെയും പോകുന്നുണ്ട്. പല രോഗത്താലും വ്യാധികളാലും വന്ന് സൗഖ്യമായെന്ന് പറഞ്ഞവർ തന്നെ ചില ദിവസം കഴിയുമ്പോൾ മരിച്ചു പോകുന്നു. ഇത് യേശു ചെയ്തതുപോലെ ശുശ്രൂഷയുടെ ആവർത്തനമല്ല. ഇത് പലപ്പോഴും വ്യാജമാണ്. പണം സമ്പാദിക്കാൻ മനുഷ്യനെ വഞ്ചിക്കുകയാണ്. ഇങ്ങനെയുള്ളവരാൽ നമ്മൾ വഞ്ചിക്കപ്പെട്ടരുത്. അത് യേശു ചെയ്തതുപോലെ ഒരു ശുശ്രൂഷയല്ല. നിങ്ങൾക്ക് യേശുവിൻ്റെ രോഗശാന്തി ശുശ്രൂഷ എങ്ങനെയാണ് കാണണോ? ഇവിടെ മത്തായി 4:22-23 വായിക്കുക. നിങ്ങൾ ഇതിനോട് താരതമ്യപ്പെടുത്താവുന്ന ഒരു കാര്യം കണ്ടിട്ടുണ്ടോ? അതിൻ്റെ 0.001% പോലും നിങ്ങൾക്ക് ഒരിക്കലും കാണാൻ കഴിയത്തില്ല. അങ്ങനെ എങ്ങും സംഭവിക്കുന്നില്ല. എന്തുകൊണ്ടാണ് യേശു ഇങ്ങനെ സൗഖ്യമാക്കിയത്? നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു. നാം അപ്പോസ്തലനായ പത്രോസ് ഇപ്രകാരം പറയുന്നത് നാം വായിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 2:22. ഇസ്രായേൽ പുരുഷന്മാരെ ഈ വാക്ക് കേട്ടുകൊള്ളു. നിങ്ങൾ അറിയും പോലെ ദൈവം അവനെക്കൊണ്ട് നിങ്ങളുടെ ഇടയിൽ ചെയ്യിപ്പിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായ നസറാനായ യേശുവിനെ. യേശു ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും പിതാവ് അവനെക്കുറിച്ച് സാക്ഷീകരിക്കുകയായിരുന്നു, ഇത് എൻ്റെ പുത്രനാണ്. ഇത് യേശു ക്രൂശിലേക്ക് പോകുന്നതിന് മുമ്പ് ആവശ്യമായിരുന്നു. കാരണം ഇത് ദൈവപുത്രൻ മനുഷ്യൻ്റെ പാപത്തിനായിട്ട് മരിക്കുകയാണെന്ന് അവർക്ക് മനസ്സിലാകാൻ അത് ദൈവം സാക്ഷീകരിക്കുകയായിരുന്നു. ഇങ്ങനെ ഒരു കാര്യം അവൻ്റെ എല്ലാ ശിഷ്യന്മാരും ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. യേശുവിൻ്റെ ഒരു ശിഷ്യനും ഇതുപോലെ യേശു സൗഖ്യം ആക്കിയതുപോലെ എല്ലാവരെയും സൗഖ്യമാക്കിയിട്ടില്ല. ദൈവം ഏറ്റവും അധികം ഉപയോഗിച്ച പൗലോസ് പോലും അപ്പോസ്തലപ്രവൃത്തി 20-ൽ അവൻ മരിച്ച ഒരാളെ ഉയർപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇതും നാം വായിക്കുന്നുണ്ട്, അവന് തീമോത്തിയോസിനുണ്ടായിരുന്ന ഉദര രോഗത്തെ സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല. ഒരു മരിച്ചവനെയും ഒരു വയറുവേദനയുടെ കാര്യം നോക്കുക. പൗലോസിന് മരിച്ച ഒരാളെ ഉയർപ്പിക്കാൻ കഴിഞ്ഞു. എന്നാൽ തീമോത്തിയോസിനോട് 1 തീമോത്തിയോസ് 5-ാം അധ്യായത്തിൽ അതിൻ്റെ 23-ാം വാക്യത്തിൽ നിനക്കുണ്ടാകുന്ന തുടർച്ചയായ വയറുവേദനയ്ക്ക് അല്പം മരുന്നെടുത്തുകൊള്ളുക, അല്പം ഈഞ്ഞ് മരുന്നായിട്ട് ഉപയോഗിക്കുക. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ തീമോത്തിയോസിന്മേൽ കൈവച്ച് പൗലോസ് പ്രാർത്ഥിച്ചില്ലെന്ന്? ഞാൻ ചിന്തിക്കുന്നു പല പ്രാവശ്യം. എന്നാൽ തീമോത്തിയോസിന് സൗഖ്യം കിട്ടിയില്ല. തീമോത്തിയോസ് പോയി പൗലോസിനോട് പറഞ്ഞാണ്, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വയറുവേദന വരികയാണ്, നീ എനിക്കായിട്ടൊന്ന് പ്രാർത്ഥിക്കണം. പൗലോസ് പ്രാർത്ഥിച്ചു, എന്നാൽ ഒന്നും സംഭവിച്ചില്ല. പൗലോസ് പറഞ്ഞു, ശരി, നീ അല്പം മരുന്നെടുക്കുക. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ പൗലോസ് ത്രോഫിമോസിന് വേണ്ടി പ്രാർത്ഥിച്ചില്ലെന്ന്? 2 തീമോത്തിയോസ് 4:20 നാം ഇപ്രകാരം വായിക്കുന്നു, ത്രോഫിമോസിനെ ഞാൻ മിലേത്തിൽ രോഗിയായിട്ട് വിട്ടേച്ച് പോന്നു. ഞാനവന് വേണ്ടി പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ പത്രോസിനോടുകൂടെ അവന് വരാൻ കഴിയുമായിരുന്നു. എന്നാൽ അവൻ രോഗിയായി. അതുകൊണ്ട് നാം ഈ കാര്യത്തിൽ യാഥാർത്ഥ്യബോധമുള്ളവരായിരിക്കണം. യേശു ചെയ്ത അത്ഭുതങ്ങളും സൗഖ്യങ്ങളും പൂർണ്ണമായിരുന്നു. എന്നാൽ അത് ദൈവം അവനെക്കുറിച്ച് പറഞ്ഞ സാക്ഷ്യമായിരുന്നു. അവൻ ദൈവപുത്രനാണെന്നും അവൻ മനുഷ്യൻ്റെ പാപത്തിനായിട്ട് മരിക്കാൻ വന്നെന്നും. അതുകൊണ്ട് നമ്മൾ യാഥാർത്ഥ്യബോധമുള്ളവരായിരിക്കണം യേശു എന്താണ് നമ്മളോട് കൽപ്പിച്ചതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. ലോകത്തിലെല്ലായിടത്തും പോയി എല്ലാവരെയും സൗഖ്യമാക്കാനായിട്ട് യേശു നമ്മളോട് കൽപ്പിച്ചിട്ടില്ല. ഇല്ല, അത് നാം മനസ്സിലാക്കണം. സൗഖ്യങ്ങളുണ്ട്, സൗഖ്യത്തിൽ കൂടെ ദൈവവചനത്തെ ഉറപ്പിക്കുന്നു. മർക്കോസ് 16 നാം വായിക്കുന്നു, അവൻ പറഞ്ഞു, മർക്കോസ് 16:17, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. നമ്മൾ ഇവിടെ ദൈവവചനം സാവകാശത്തിൽ എഴുതപ്പെട്ടതുപോലെ വായിക്കണം. എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, എൻ്റെ നാമത്തിൽ അവർ പുതുഭാഷകളെ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കുകയും മരണകരമായ കാര്യങ്ങൾ കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല, അവർ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യമാകും. ഇവിടെ ആരാണ് ഇത് ചെയ്യുന്നത്? സാധാരണ ഇത് പഠിപ്പിക്കുന്നത് പോലെ എല്ലാ വിശ്വാസികളും അല്ല, അല്ല, അത് തന്നെ വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകളാലാണ്. 17-ാം വാക്യം, തന്നെ വിശ്വസിക്കുന്നതിൻ്റെ ശരീരമായ ആളുകളുടെ മധ്യേ അവരാലാണ് ഈ അടയാളം നടക്കുന്നത്. അതായത് 1000-ൽ 1 ആളാണ് അത് ചെയ്യുന്നത്. അവർ എന്താണ് ചെയ്യുന്നത്? അവർ ഭൂതങ്ങളെ പുറത്താക്കും, അവർ പുതുഭാഷയിൽ സംസാരിക്കും, അത് ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ പാമ്പുകളോ വിഷമോ ബാധിക്കുകയില്ല. ദൈവം അത്ഭുതകരമായിട്ട് അവരെ സൂക്ഷിക്കാൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാമല്ലോ, അവർ സുവിശേഷം പ്രസംഗിക്കേണ്ടതിനായിട്ട് അറിയപ്പെടാത്ത സ്ഥലങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ അവിടെ പല അപകടങ്ങളുണ്ട്. ദൈവം അവരെ സംരക്ഷിക്കും. വിശ്വസിക്കുന്ന ഈ കൂട്ടത്തിൻ്റെ മധ്യേ ചില രോഗികൾ സൗഖ്യമാകും. ഈ അത്ഭുതങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു കൂട്ടം ആളുകളുടെ മധ്യേ നടക്കും. എല്ലാ വിശ്വാസികളും അത് ചെയ്യുമെന്നല്ല, അത് ഇന്നും നടക്കുന്നുണ്ട്. എന്നാൽ അത് യേശു ചെയ്തതുപോലെ ശുശ്രൂഷയല്ല, എല്ലാ രോഗികളും സൗഖ്യമാക്കുകയല്ല. സുവിശേഷത്തിൽ നാം വായിക്കുന്നു, അവൻ എല്ലാവരെയും സൗഖ്യമാക്കി, എല്ലാവരെയും സൗഖ്യമാക്കിയെന്ന്. അതുകൊണ്ട് ഈ രോഗസൗഖ്യത്തിൻ്റെ കാര്യത്തിൽ നമുക്കൊരു യാഥാർത്ഥ്യബോധം ഉണ്ടായിരിക്കണം. യേശു ഇങ്ങനെയും പറഞ്ഞില്ല, നിങ്ങൾ ലോകത്തിലൊക്കെയും പോയി എല്ലാ രോഗികളെയും സൗഖ്യമാക്കുകയെന്ന്. അവൻ പറഞ്ഞു, നിങ്ങൾ ലോകത്തിലൊക്കെയും പോയി ശിഷ്യന്മാരെ ഉണ്ടാക്കിക്കൊള്ളുന്ന, അവരെ സ്നാനപ്പെടുത്തണം, അതുപോലെ ഞാൻ കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ പഠിപ്പിക്കണം. എല്ലാവരെയും സൗഖ്യമാക്കുകയെന്നല്ല, എല്ലാ വിശ്വാസികളെയും സൗഖ്യമാക്കുകയെന്നുമല്ല. അതുകൊണ്ട് നാം ദൈവവചനത്തോട് കൂട്ടിച്ചേർത്താൽ നാം പ്രശ്നത്തിൽ ചെന്ന് അവസാനിക്കും. ദൈവം ഈ കൊടുത്ത ഉത്തരവാദിത്വം മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. ആ കൽപ്പന അവൻ കൊടുത്തത് പുതിയ നിയമം തുടങ്ങുന്നതിന് മുമ്പായിരുന്നു. മത്തായി 10 യേശു തൻ്റെ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ച് ഇപ്രകാരം പറഞ്ഞു. അവരോട് ഒന്നാമത് യേശു പറഞ്ഞ കാര്യം ഇതാണ്, ജാതികളുടെ അടുത്ത് പോകരുത്. മത്തായി 10:5, നിങ്ങൾ മത്തായി 10 കൽപ്പന നിങ്ങൾക്കായിട്ട് എടുക്കുമെങ്കിൽ ജാതികളുടെ അടുക്കൽ പോകല്ലെന്നുള്ള 1-ാമത്തെ കൽപ്പന നിങ്ങൾ അനുസരിക്കണം. ശമരിയക്കാരുടെ അടുക്കലും പോകരുത്, ഇസ്രയേലിൻ്റെ അടുത്ത് മാത്രമേ പോകാവൂ. അത് വളരെ വ്യക്തമല്ലേ? അതിനേക്കാളും വ്യക്തമായിട്ട് പറയാൻ കഴിയുമോ? എന്നാൽ ആളുകൾ അതിൻ്റെ 1-ാം ഭാഗം എടുക്കുന്നില്ല, അതിൻ്റെ 2-ാം ഭാഗം എടുത്തുകൊണ്ട് ഇത് നമുക്കുള്ളതാണെന്ന് പറയുന്നു. ശരി, എന്നാൽ അങ്ങനെ കാണപ്പെടുന്നില്ല. പല സമയത്തും ദൈവത്തിൻ്റെ വചനം ശരിയായി വായിക്കാത്തവരെ വഞ്ചിക്കുകയാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ട് സാവകാശത്തിൽ ശ്രദ്ധിച്ച് വായിക്കുക. ജാതികളുടെ അടുക്കൽ പോകരുത് എന്ന് പറഞ്ഞാൽ മറ്റ് ആളുകളുടെ അടുക്കൽ നിങ്ങൾ പോകരുത്. ശമരിയക്കാരുടെ അടുക്കൽ വരുത്, അവർ പകുതി ജൂതന്മാരും പകുതി ജാതികളുമാണ്. എന്നാൽ ഇസ്രയേലിൻ്റെ അടുക്കൽ മാത്രം പോവുക, അബ്രഹാമിൻ്റെ ഇസഹാക്കിൻ്റെ യാക്കോവിൻ്റെ മക്കളുടെ അടുക്കൽ മാത്രം. നിങ്ങളുടെ അവരുടെ അടുക്കൽ ചെല്ലുമ്പോൾ എന്താണ് പ്രസംഗിക്കേണ്ടത്? ഇന്ന് പ്രസംഗിക്കുന്നതല്ലത് സ്വർഗരാജ്യം സമീപിച്ച് വന്നിരിക്കുന്നു എന്നല്ല നമ്മളിന്ന് പറയുന്നത്. സ്വർഗരാജ്യം വന്നിരിക്കുന്നു, നിങ്ങൾ യേശു ക്രിസ്തുവിലേക്ക് തിരിയുക. എന്നാൽ അവർ പറഞ്ഞത് സ്വർഗരാജ്യം സമീപിച്ചു വന്നിരിക്കുന്നു എന്നാണ്. അവിടെ നാം കാണുന്നത് വരാൻ പോകുന്നതിന് വേണ്ടിയുള്ള ഒരു മുന്നൊരുക്കത്തെക്കുറിച്ചാണ്. അതിനുശേഷം അവൻ പറഞ്ഞു, രോഗികളെ സൗഖ്യമാക്കുക എവിടെയാണ്? ഇസ്രയേലിൽ. മരിച്ചവരെ ഉയർപ്പിക്കുക ഇസ്രയേലിൽ. ഇസ്രയേലിലുള്ള കുഷ്ഠരോഗികളെ സൗഖ്യമാക്കുക. ഇസ്രയേലിലുള്ള ഭൂതങ്ങളെ പുറത്താക്കുക. സൗജന്യമായി ലഭിച്ചു, സൗജന്യമായി കൊടുക്കുക. അതുപോലെ ഇത് കേൾക്കുക, പൊന്നും വെള്ളിയും സമ്പാദിക്കരുത്. ഈ കൽപ്പന അനുസരിക്കുന്ന എത്ര പ്രസംഗരെ നിങ്ങൾ കണ്ടിട്ടുണ്ട്? നിങ്ങൾ പൊന്നും വെള്ളിയും ചെമ്പും സമ്പാദിക്കരുത്, മടിശീരയിൽ പണവും അരുത്. എവിടെയാണ് ഇതനുസരിക്കുന്ന പ്രസംഗരെ നിങ്ങൾ കാണുന്നത്? അവരൊരു വാക്യത്തിലെ ചില കാര്യം എടുക്കുന്നു, ചില കാര്യം വിട്ടു കളയുന്നു. അവർ പറയുന്നു ഇത് നമുക്കുള്ളതാണ്, ഇത് നമുക്കുള്ളതല്ല. അത് ദൈവത്തെ കളിയാക്കുന്നത് പോലാണ്. അതുപോലെ ദൈവവചനത്തെയും ഒന്നുകിൽ മുഴുവനും എടുക്കുക, അല്ലെങ്കിൽ അത് വിട്ടു കളയുക. അത് നമുക്കുള്ളതല്ല, അത് ഇസ്രയേൽ മക്കളോടുള്ള ബന്ധത്തിലുള്ള ഒരു കാര്യമാണ്. അതുപോലെ അവൻ പറഞ്ഞു, നിങ്ങളൊരു ബാഗ് കയ്യിലെടുക്കരുത്, രണ്ട് വസ്ത്രങ്ങൾ പാടില്ല. ഇങ്ങനെയുള്ള എത്ര പ്രസംഗരെ കണ്ടിട്ടുണ്ട്? അതുപോലെ ചെരുപ്പും വടിയും അരുത്, കാരണം നിങ്ങൾ എവിടെ ചെല്ലുമോ അവിടെ ദൈവം നിങ്ങൾക്കായിട്ട് കരുതിക്കൊള്ളും. തുടർന്ന് അവരെ എന്തു ചെയ്യണമെന്ന് അവൻ അവരോട് പറയുന്നു. അതിന് ശേഷം അവൻ അവസാനമായിട്ട് അവർക്ക് കൽപ്പന കൊടുക്കുമ്പം, തൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തിൽ ലൂക്കോസ് സുവിശേഷം 22 അവൻ ഇങ്ങനെ പറയുന്നു, ഇത് കാണേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. മത്തായി 10 അവൻ കൊടുത്ത ആ കൽപ്പന അവൻ അസാധുവാക്കി. അത് സാധാരണ ആളുകൾ കാണാറില്ല. ലൂക്കോസിന് സുവിശേഷം 22 അവൻ അവരോട് പറഞ്ഞു, 35 വാക്യത്തിൽ, ലൂക്കോസ് 22:35, ഞാൻ മുമ്പ് നിങ്ങളെ പറഞ്ഞു വിട്ട ദിവസം അത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? 3 മുമ്പ് നിങ്ങളെ പറഞ്ഞു വിട്ടപ്പം മടിശീലയില്ലാതെ, ഒക്കണമില്ലാതെ, അതുപോലെ ചെരുപ്പില്ലാതെ നിങ്ങൾക്ക് വല്ല കുറവുണ്ടായോ? നിങ്ങൾ കണ്ടു കാണുമല്ലോ നിങ്ങളുടെ ചെരുപ്പ് പൊട്ടിപ്പോയില്ല. നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവം അത്ഭുതകരമായിട്ട് ചിലരിക്കൂടെ നടത്തിയില്ലേ? മടിശീലയും പൊക്കണവും ചെരുപ്പുമില്ലാതെ നിങ്ങൾക്കൊരു കുറവും ഉണ്ടായില്ല. എന്നാൽ ഇപ്പോൾ നമ്മളൊരു പുതിയ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. മത്തായി 10 ഞാൻ നിങ്ങൾക്ക് തന്ന നിയമങ്ങൾ, മരിച്ചവരെ ഉയർപ്പിക്കാനും കുഷ്ഠരോഗിയെ സൗഖ്യമാക്കാനും, ഇതല്ല ഇപ്പം നിങ്ങൾക്ക് വേണ്ടത്. ചെരുപ്പെടുക്കരുത്, പൊക്കണം എടുക്കരുത്, അത് ഇപ്പോൾ നിങ്ങൾക്ക് ബാധകമല്ല. ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ മടിശീല എടുക്കുക. ഇത് പുതിയ നിയമ ശുശ്രൂഷയാണ്. മടിശീല എടുക്കുക. നിങ്ങൾക്ക് പൊക്കണമുണ്ടെങ്കിൽ പൊക്കണം എടുക്കുക, ഒന്ന് കരുതിക്കൊള്ളുക. അതുപോലെ നിങ്ങളുടെ കയ്യിൽ വാളില്ലെങ്കിൽ ഇത് കേൾക്കുക. മത്തായി 10 അവൻ വാളെടുക്കാൻ പറഞ്ഞില്ല. നിങ്ങളുടെ കയ്യിൽ വാളില്ലെങ്കിൽ നിങ്ങളുടെ വസ്ത്രം വിറ്റിട്ടാണെങ്കിലും ഒരു വാൾ വാങ്ങുക, കാരണം നിങ്ങൾ പല അപകടങ്ങളും നേരിടും. നിങ്ങൾ മറ്റുള്ളവരെ ആക്രമിക്കേണ്ടതിന് വേണ്ടിയല്ല, എന്നാൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ പ്രതിരോധിക്കേണ്ടതുണ്ട്. അവനെ അധർമ്മികളുടെ കൂട്ടത്തിൽ എണ്ണി എന്ന് എഴുതിയിരിക്കുന്ന നിവൃത്തിയാകേണ്ടതിന്. അവർ പറഞ്ഞു, കർത്താവ് ഇവിടെ 2 വാളുണ്ട്. അവൻ പറഞ്ഞു, അത് മതി. അവര് ഗസ്സമനയിലേക്ക് പോയപ്പോൾ എന്തുകൊണ്ടാണ് വാളെടുക്കാൻ പറഞ്ഞത്? നമുക്കറിയാം, പത്രോസെ വാളെടുത്ത് ഒരുത്തൻ്റെ ചെവിയിൽ വെട്ടി. യേശു ആ ചെവി സൗഖ്യമാക്കിയതിന് ശേഷം പത്രോസിനോട് വാൾ ഉറയിലിടാൻ പറഞ്ഞു. വാളെടുക്കുന്നവൻ വാളാൽ നശിപ്പോകുന്നവൻ പറഞ്ഞു. അവർക്ക് പറയാൻ കഴിയുവാൻ, കർത്താവ് നീയല്ലേ പറഞ്ഞ വാളെടുക്കാനായിട്ട്? അവനിങ്ങനെ പറയുമായിരുന്നു, ഞാൻ ഒരിക്കലും ആളുകളെ ആക്രമിക്കാനല്ല വാളെടുക്കാൻ പറഞ്ഞു. അല്ല, ഒരാൾ നിങ്ങളെ കോടതിയിലേക്ക് കൊണ്ടുപോയാൽ നിങ്ങൾക്കതിനെ പ്രതിരോധിക്കാം, എന്നാൽ നീ ആളുകളെ കോടതിയിലേക്ക് കൊണ്ടുപോകരുത്. അതാണ് കാര്യം. നിങ്ങൾ ആളുകളെ ആക്രമിക്കരുത്, എന്നാൽ നിങ്ങളെ തന്നെ നിങ്ങൾക്ക് പ്രതിരോധിക്കാം. യേശുവിനെ അവരടിച്ചപ്പോൾ യേശു പറഞ്ഞു, ഞാൻ സത്യം പറയുന്നെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് എന്നെ അടിക്കുന്നു? അതുകൊണ്ട് നമ്മളെ പ്രതിരോധിക്കാനുള്ള അവകാശം നമുക്കുണ്ട്, എന്നാൽ നമ്മൾ മറ്റുള്ളവരെ ആക്രമിക്കരുത്. ഇത് നാം മനസ്സിലാക്കിയാൽ ഇന്ന് നമ്മുടെ വിളി എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. അത് മത്തായി 10 പറയുന്ന കാര്യം ചെയ്യാനല്ല. കാരണം യേശു താൻ ചെയ്തത് ചെയ്യാനായിട്ടല്ല നമ്മളോട് പറയുന്നത്. മത്തായി 28 കൽപ്പന എന്താണ്? ലോകത്തിൻ്റെ അറ്റത്തോളം പോയി ശിഷ്യന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവിൻ, ഞാൻ ചെയ്തതെല്ലാം ചെയ്യുവാൻ അവരെ പഠിപ്പിക്കണോ? അങ്ങനെയാണോ? അല്ല, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത്. നാം ദൈവത്തിൻ്റെ വചനം ആയിരിക്കുന്നത് പോലെ പഠിച്ചാൽ അത് പൂർണ്ണമായിട്ടും നിറവേറ്റാനായിട്ട് കഴിയും. യേശു കൽപ്പിച്ചതെല്ലാം നമുക്ക് ചെയ്യാനായിട്ട് കഴിയും, എന്നാൽ യേശു ചെയ്തതെല്ലാം നമുക്ക് ചെയ്യാൻ കഴിയുകയില്ല. യേശു ചെയ്തതെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങളെ പഠിക്കുന്ന പ്രസംഗകര് സത്യത്തിൽ നിങ്ങളെ വഞ്ചിക്കുകയാണ്, പ്രത്യേകിച്ച് അത്ഭുതം ചെയ്യുന്ന കാര്യത്തിൽ. യേശു ഇവിടെ പറയുന്ന എന്താണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പോയി ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ അവരെ പഠിപ്പിക്കണം, അല്ലാതെ ഞാൻ ചെയ്ത ശുശ്രൂഷകളല്ല. എന്നെ അനുഗമിക്കുക എന്ന് യേശു പറഞ്ഞപ്പം അവൻ്റെ ശുശ്രൂഷയെ അനുഗമിക്കാനല്ല യേശു നമ്മളോട് പറഞ്ഞത്, എന്നാൽ അവൻ്റെ ജീവിതത്തെയാണ്. 1 കൊരിന്ത്യർ 11 പൗലോസ് പറയുന്നു, 1 കൊരിന്ത്യർ 11:1, നിങ്ങൾ എൻ്റെ അനുകാരികളായിരിക്കുകയും ഞാൻ യേശുവിനെ അനുകരിക്കുന്ന പോലെ. പുതിയ നിയമത്തിൽ 2 പേരെ തന്നെ അനുഗമിക്കാനായിട്ട് പറയുന്നുണ്ട്. പഴയ നിയമത്തിൽ ആരും ഒരിക്കലും തന്നെ അനുഗമിക്കാൻ പറഞ്ഞില്ല. അവരുടെ ജീവിതം അനുകരിക്കാൻ പറ്റിയതായിരുന്നില്ല. യെശയ്യാവാകട്ടെ മോശയാവട്ടെ ആരും, അവരിപ്രകാരമാണ് പറഞ്ഞിരുന്നത്, ദൈവം എന്നിൽ കൂടെ സംസാരിക്കുന്നത് കേൾക്കുക, ഇത് ദൈവത്തിൻ്റെ ശബ്ദമാണ്, എൻ്റെ മാതൃക പിന്തുടരുക എന്ന് അവരിൽ ഒരാൾക്കും പറയാൻ കഴിഞ്ഞില്ല. മോശ അവൻ്റെ ഭാര്യയുമായിട്ട് വഴക്കുണ്ടാക്കി, അവൻ്റെ മകനെ പരിശോധന ചെയ്യാതെ ദൈവകൽപ്പനയോട് അവൻ മറുതലിച്ചു. അവരുടെ ജീവിതം നമ്മുടെ നല്ല മാതൃകയല്ല. ദൈവം ഇപ്രകാരം കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ കൽപ്പനകൾ പറയാൻ അവർക്ക് കഴിഞ്ഞു. എന്നാൽ പുതിയ നിയമത്തിൽ ദൈവം ഇപ്രകാരം പറയുന്നു എന്ന് പറയാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. ദൈവം പറയുന്നത് എന്താണെന്ന് കേൾക്കുക എന്നല്ല, ദൈവം എന്താ ചെയ്യുന്നതെന്ന് വന്ന് കാണാനാണ് പറയുന്നത്. വന്ന് കേൾക്കുക എന്ന് പഴയ നിയമത്തിലെ പ്രവാചകന്മാർ പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമാണത്. വന്ന് ദൈവം എൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്തു എന്ന് കാണാനാണ് പുതിയ നിയമ പ്രവാചകന്മാർ പറയുന്നത്. എൻ്റെ കുടുംബജീവിതത്തിൽ ദൈവം ചെയ്ത പ്രവൃത്തി വന്ന് കാണുക, എന്നിൽ ദൈവം ചെയ്ത പ്രവൃത്തി വന്ന് കാണുക, യേശു കൽപ്പിച്ചത് എങ്ങനെയാണ് പ്രമാണിക്കേണ്ടത് എന്ന് എനിക്ക് നിന്നെ കാണിക്കാം, നിനക്കും അങ്ങനെ ചെയ്യാൻ കഴിയും. എന്നെ അനുഗമിക്കുക, യേശു ആയിരുന്നു അങ്ങനെ പറഞ്ഞ ആദ്യത്തെ ആൾ എന്നെ അനുഗമിക്കുക എന്ന്. അതിനുശേഷം പൗലോസും പറയുന്നു, എന്നെ അനുഗമിക്കുക, ഞാൻ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന പോലെ. 1 കൊരിന്ത്യർ 11:1. പിന്നെ അവൻ പറയുന്നു ഫിലിപ്പിലേഖനം 3:17, സഹോദരന്മാരെ എന്നെ അനുകരിപ്പീൻ, എന്നെ മാത്രമല്ല അനുകരിക്കേണ്ടത്, ഞാൻ നിങ്ങൾക്ക് കാണിച്ച മാതൃകപ്രകാരം നടക്കുന്നവരെയും അവരെയും നിങ്ങൾക്ക് മാതൃകയാക്കാം. കാരണം ഞാൻ യേശുവിൻ്റെ പിന്നാലെ പോകുന്നു. അത് നമുക്ക് ഇപ്രകാരം പറയാൻ പറ്റും, യേശു ആ പർവ്വതത്തിന് മുകളിലെത്തി, അത് 30,000 അടി ഉയരത്തിൽ 10,000 മീറ്റർ അവനതിൻ്റെ മുകളിലെത്തി, നാം അവനെ അനുഗമിക്കുകയാണ്. പൗലോസ് നമ്മളെക്കാൾ വളരെ മുന്നിലാണ്, 3,000-4,000 അടി. അവൻ നമ്മളോട് പറയുന്നു, എന്നെ അനുഗമിക്കുക, ഞാൻ 500 അടി വരെ എത്തിയിട്ടുള്ളൂ. എന്നെക്കാളും താഴെ നിൽക്കുന്നവരോട് എനിക്ക് പറയാനായിട്ട് കഴിയും, നിങ്ങൾ എന്നെ അനുഗമിക്കുക, എൻ്റെ മുന്നിലുള്ളവരെ ഞാൻ അനുകരിക്കുന്നു, അവർ പർവ്വതത്തിൻ്റെ മുകളിലെത്തി യേശുവിനെ അനുകരിക്കുന്നു. ആ കൊടുമുടി യേശുവിനെ പോലെ ആവുന്നതാണ്, അതാണ് നമ്മുടെ ലക്ഷ്യം. ലോകത്തിലുള്ള രോഗികളെല്ലാം സൗഖ്യമാക്കുന്നതല്ല, യേശു ക്രിസ്തുവിനെ പോലെ ആവുന്നതാണ്. നമ്മുടെ ശുശ്രൂഷ ആ ജീവിതത്തിൽ നിന്ന് ഒഴുകി വരണം. നാം ഇത് മനസ്സിലാക്കണം, അവൻ നമ്മളോട് കൽപ്പിച്ചത് പോയി യേശു ചെയ്തതെല്ലാം ചെയ്യാനായിട്ട് ആളുകളെ പഠിപ്പിക്കാനല്ല. പൗലോസ് തന്നെ അനുകരിക്കാനായിട്ട് എന്നോട് പറഞ്ഞപ്പം അപ്പോസ്തലനാകാനായിട്ടല്ല എന്നോട് പറഞ്ഞത്. എല്ലാവർക്കും എങ്ങനെ അപ്പോസ്തലനാകാൻ കഴിയുന്നു? എല്ലാവർക്കും പൗലോസിനെ പോലെ സുവിശേഷകനോ പ്രവാചകനോ ആകാൻ കഴിയുമോ? അവൻ തൻ്റെ ജീവിതത്തെ അനുഗമിക്കാനാണ് പറയുന്നത്, ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്നത് പോലെ. അപ്പോസ്തലനായ പൗലോസിന് പോലും യേശുവിൻ്റെ ശുശ്രൂഷയെ അനുകരിക്കാൻ കഴിഞ്ഞില്ല. എല്ലാ രോഗികളെ സൗഖ്യമാക്കാനോ, വെള്ളത്തിന് മീതെ നടക്കുക, 5 അപ്പം കൊണ്ട് 5,000 പേരെ പോഷിപ്പിക്കുക, 2 കൊരിന്ത്യർ 11 അവൻ തന്നെ പട്ടിണിയിലായിരുന്നു എന്ന് പറയുന്നു. അവനും ആവശ്യത്തിലായിരുന്നു. അവൻ തണുത്ത് വിറച്ചപ്പം അവൻ തിമോത്തിയോസിനോട് ഒരു പുതപ്പിനായിട്ട് ചോദിക്കുന്നു, 2 തിമോത്തിയോസ് 4. അവനും ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പല വിധത്തിൽ അവർ കഷ്ടം സഹിച്ചിട്ടുണ്ട്. അവരെ സിംഹത്തിൻ്റെ മുന്നിലിട്ടപ്പം സിംഹം അവരെ തിന്നുകളഞ്ഞു. യഹൂദന്മാർ ക്രൂശിച്ച് കളഞ്ഞ യേശുവിനെയാണ് അവൻ അനുഗമിച്ചുകൊണ്ടിരുന്നത്. നാം അനുകരിക്കേണ്ടത് അവൻ്റെ ജീവിതത്തെയാണ്. നമുക്ക് യേശുവിൻ്റെ ശുശ്രൂഷ അനുകരിക്കാൻ കഴിയില്ല. അതിൻ്റെ വ്യക്തമായ തെളിവിതാണ്, ലോകത്തിൻ്റെ പാപത്തിനായിട്ട് മരിക്കുക അവൻ്റെ ശുശ്രൂഷയായിരുന്നു. ആ ശുശ്രൂഷയെ നമുക്ക് എങ്ങനെ അനുകരിക്കാനായിട്ട് കഴിയും? അതവൻ്റെ ജീവിതത്തെയാണ്. യേശുവിൻ്റെ ശുശ്രൂഷ യേശുവിൻ്റെ ജീവിതവും വ്യത്യസ്തമായിട്ട് പഠിക്കണം. ഒറ്റ വാക്കിൽ നമുക്കിങ്ങനെ പറയാം, യേശു തൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുകയായിരുന്നു തൻ്റെ ജീവിതത്തിലും തൻ്റെ ശുശ്രൂഷയിലും. നമുക്കും നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാം നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ശുശ്രൂഷയിലും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് യേശുവിനെ പിൻഗമിക്കാം, അതാണ് പൗലോസ് ചെയ്തത്. എന്നാൽ ശുശ്രൂഷയിൽ ദൈവം നമുക്ക് തന്നിട്ടുള്ള ആ പ്രത്യേക ശുശ്രൂഷ, തൻ്റെ ശരീരത്തിൽ നമുക്ക് തന്നിട്ടുള്ള ശുശ്രൂഷ, ഇത് തമ്മിലുള്ള വ്യത്യാസം നാം മനസ്സിലാക്കിയാൽ യേശുവിൻ്റെ ജീവിതവും യേശുവിൻ്റെ ശുശ്രൂഷയും നമുക്ക് ഒത്തിരി വഞ്ചനയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. ഒത്തിരി പോഷ്കിൽ നിന്നും കപടഭക്തിയിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാനായിട്ട് കഴിയും. യേശു ചെയ്തു തന്നെയാണ് തങ്ങളും ചെയ്യുന്നതെന്ന് വിശ്വസിച്ചുകൊണ്ട് അനേകരും കപടഭക്തിയിൽ ജീവിക്കുന്നു. അപ്പോൾ ആളുകൾക്ക് ഇങ്ങനെ ചോദിക്കാം, എന്താണ് ഇതിൻ്റെ അർത്ഥം? യോഹന്നാൻ 14 യേശു തൻ്റെ അന്ത്യ അത്താഴത്തിൽ, യോഹന്നാൻ 14:12, സത്യം സത്യമായിട്ട് ഞാൻ പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നതുകൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും. 16-ാം വാക്യത്തിൽ ഞാൻ പരിശുദ്ധാത്മാവിനെ നൽകേണ്ടതിനായിട്ട് പിതാവിനോട് ചോദിക്കും. അവനിവിടെ പറയുന്നത് പരിശുദ്ധാത്മാവ് വരുമ്പം ഞാൻ ചെയ്ത പ്രവൃത്തി ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയും, അതിലും വലിയ പ്രവൃത്തി നിങ്ങൾക്ക് കഴിയും. നാം അത് മനസ്സിലാക്കണം. യേശു ചെയ്ത പ്രവൃത്തി എന്താണെന്ന് നിങ്ങൾ ആരോടെങ്കിലും ചോദിച്ചാൽ അവരോടനെ പറയും, രോഗികളെ സൗഖ്യമാക്കിയതാണ്, മരിച്ചവരെ ഉയർപ്പിച്ചു, വെള്ളത്തിന് മീതെ നടന്നു, അഞ്ചൊപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. എന്നാൽ ഞാൻ പറയട്ടെ, നിങ്ങൾ പറയുന്നത് യേശുവിൻ്റെ ജീവിതത്തിൽ അവസാനം ചെയ്ത 10% അവസാനത്തെ 3.5 വർഷം. അതുമാത്രം അവൻ ചെയ്തുള്ളൂ? അവൻ്റെ ജീവിതത്തിൻ്റെ 90% അവൻ എന്ത് ചെയ്യുമായിരുന്നു? അതും അവൻ ചെയ്ത പ്രവൃത്തിയല്ലേ? അവൻ്റെ ജീവിതത്തിൻ്റെ 90% അവൻ എന്ത് ചെയ്യുമായിരുന്നു? അവൻ്റെ ജീവിതം മുഴുവനും അവൻ എന്ത് ചെയ്യുമായിരുന്നു? ഒരു വാക്കിൽ പറഞ്ഞാൽ, അവൻ അവൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുമായിരുന്നു. യോഹന്നാൻ 6:38 അവൻ തന്നെ പറഞ്ഞതുപോലെ, ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്നത് മരിച്ചവരെ ഉയർപ്പിക്കാനോ രോഗികളെ സൗഖ്യമാക്കാനോ അല്ല, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത് എൻ്റെ ഇഷ്ടം ചെയ്യാനല്ല, പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാനത്രേ. അതാണ് ഒരു വാക്കിൽ പറഞ്ഞാൽ അതിൻ്റെ ഉത്തരം. അവൻ വന്നത് എൻ്റെ ഇഷ്ടത്തോടില്ല എന്ന് പറഞ്ഞ് പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാനാണ്. പിതാവിൻ്റെ ആ ഇഷ്ടത്തിൽ ഗിരിപ്രഭാഷണമുണ്ട്, രോഗികളെ സൗഖ്യമാക്കുന്ന കാര്യമുണ്ട്. ചില സമയത്ത് ഒരു രോഗിയെ മാത്രം ബസ്സേത കുളക്കരയിൽ നടന്നതുപോലെ ആ പിതാവിൻ്റെ ഇഷ്ടത്തിൽ കടലിൻ്റെ മീതെ നടക്കുന്നുണ്ടായിരുന്നു പത്രോസിനെ വെള്ളത്തിന് മീതെ നടത്തിയത്, 5 കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചത്. പൗലോസിനെ സംബന്ധിച്ചുള്ള ദൈവഹിതത്തിൽ വെള്ളത്തിന് മീതെ നടക്കുന്നതോ 5 കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്നതോ മരിച്ച് 4 കഴിഞ്ഞ ലാസനം ഉയർപ്പിക്കുന്ന പോലോ അവനെ സംബന്ധിച്ച ദൈവഹിതത്തിലില്ലായിരുന്നു. അതാണ് കാര്യം. യേശു ചെയ്ത പ്രവൃത്തി ഒരു വാക്കിൽ പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെ ഹിതമായിരുന്നു. പൗലോസ് തന്നെ സംബന്ധിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റും. പലയിടത്തും നടന്ന് സഭകൾ സ്ഥാപിക്കുകയും ദൈവവചനം എഴുതുകയും. യേശു ഒരു ദൈവവചനവും എഴുതിയില്ല, എന്നാൽ പൗലോസ് അത് ചെയ്തു. ദൈവവചനം എഴുതാനായിട്ട് നമ്മളെ വിളിച്ചിട്ടില്ല. നമ്മളെ വിളിച്ചിരിക്കുന്നത് നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം ചെയ്യാനാണ്. അതാണ് യേശു ചെയ്ത പ്രവൃത്തി. വീട്ടിൽ മറിയയും ജോസഫിനെയും അനുസരിക്കുക. മറിയ കുളത്തിൽ നിന്ന് ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവരുന്ന പറഞ്ഞാൽ യേശു അത് മുഴുവൻ കൊണ്ടുവരും. അത് പിതാവിൻ്റെ ഇഷ്ടമായിരുന്നു. ചെറിയ കാര്യത്തിലും വലിയ കാര്യത്തിലും പിതാവ് പറഞ്ഞതെല്ലാം അനുസരിക്കുക. നമുക്ക് എല്ലാവർക്കും അത് ചെയ്യാൻ കഴിയും. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ യേശു ചെയ്ത പ്രവൃത്തി അതാണ്. നമുക്കും അത് ചെയ്യാൻ കഴിയും. അതിന് നേരെ എതിരുള്ള കാര്യം നമ്മുടെ ഇഷ്ടം ചെയ്തുകൊണ്ട് പാപം ചെയ്യുന്നതാണ്. അവനിവിടെ പറയുന്ന ഇതാണ്, നിനക്ക് നിൻ്റെ ഇഷ്ടം ചെയ്യണ്ട, നീ ഇനിയും പാപത്തിലും ജീവിക്കണ്ട, ഞാൻ ചെയ്തതുപോലെ നിനക്കും ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാം. ഞാൻ ചെയ്തതിലും വലിയത് അവർ ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? യേശു ക്രിസ്തുവിന് ഭൂമിയിൽ ചെയ്യാൻ കഴിയാഞ്ഞ ഒരു കാര്യമുണ്ട്, അത് ആളുകളെ ഒന്നാക്കുന്നതായിരുന്നു. 3.5 യേശു തൻ്റെ 12 ശിഷ്യന്മാരോട് പ്രസംഗിച്ചു. എന്നാൽ അന്ത്യ അത്താഴത്തിൽ അവർ തർക്കിച്ചുകൊണ്ടിരുന്ന നമ്മൾ വലിയവൻ ആരാണെന്നാണ്. യേശുവിന് ശേഷം നേതാവ് ആരായിരിക്കും? അവൻ പറയുന്നത് ഈ കാര്യത്തിൽ നിങ്ങൾക്ക് വലിയ കാര്യം ചെയ്യാൻ കഴിയും. അവരെ യേശുവിന് ഒന്നാക്കാൻ കഴിയാതിരുന്നത് യേശുവിൻ്റെ സൈഡിലെ എന്തെങ്കിലും കുഴപ്പം കൊണ്ടല്ല, കാരണം അവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവില്ലായിരുന്നു. അവരുടെ ഉള്ളിൽ, ആളുകളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവില്ലെങ്കിൽ യേശുവിന് പോലും അവരെ ഒന്നാക്കാൻ കഴിയില്ല. അവൻ പറഞ്ഞു, ഞാൻ പോയി പരിശുദ്ധാത്മാവിനെ പിതാവിനോട് ചോദിച്ചയച്ചു തരും. യോഹന്നാൻ 14:16. അതിനുശേഷം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഓരോരുത്തരുടെ ഉള്ളിൽ വരും. അവൻ നിങ്ങളുടെ ഉള്ളിൽ വരുമ്പോൾ നിങ്ങൾ ഒന്നാകും. അപ്പോൾ നിങ്ങൾക്ക് ആ വലിയ പ്രവൃത്തി ചെയ്യാൻ കഴിയും. അത് കർത്താവിൻ്റെ ശരീരമാകുന്ന സഭ പണിയുന്നതാണ്. അത് പഴയ നിയമത്തിലെ പോലെ ഒരു കൂടിവരവല്ല, തമ്മിൽ തമ്മിൽ ബന്ധമില്ലാതെ. എന്നാൽ വീണ്ടും ജനിച്ച വിശ്വാസികൾ ശരീരത്തിലെ അവയവങ്ങൾ തമ്മിൽ തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്ന പോലെ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. ആ 12 ശിഷ്യന്മാർ ഈ ശരീരം പോലെ പ്രവർത്തിക്കുന്നവരായിരുന്നില്ല, കാരണം അവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവില്ലായിരുന്നു. യേശു പറഞ്ഞു, പരിശുദ്ധാത്മാവ് വന്നാൽ ഞാൻ ചെയ്തതിനേക്കാൾ വലിയ പ്രവൃത്തി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ പണിയുന്നതാണ് ഈ ഭൂമിയിൽ ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ പ്രവൃത്തി. അതിനുവേണ്ടി മത്തായിയുടെ സുവിശേഷം 28:19-20 വാക്യങ്ങൾ നാം അനുസരിക്കണം. നാം എല്ലാ രാജ്യത്തും ശിഷ്യന്മാരെ ഉണ്ടാക്കണം. ശിഷ്യന്മാരില്ലാതെ നിങ്ങൾക്ക് സഭ പണിയാൻ കഴിയില്ല. യേശു പഠിപ്പിച്ചതെല്ലാം ചെയ്യുവാനായിട്ട് നിങ്ങളവരെ പഠിപ്പിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കൊരിക്കലും സഭ പണിയാൻ കഴിയില്ല. ഞാൻ ചിന്തിക്കുന്നു ഈ കാര്യം നിങ്ങൾക്ക് വ്യക്തമായി എന്ന്. ഈ പുതിയ നിയമ കാലഘട്ടത്തിൽ ഒരു ദൈവഭൃത്യനായിരിക്കുന്നത് രോഗസൗഖ്യ ശുശ്രൂഷയുടെ ആ മൂടാപ്പ് നിങ്ങളിൽ നിന്ന് മാറിപ്പോയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നാം വിശ്വസിക്കുന്നു, യാക്കോബ് 5 പറയുന്ന പോലെ. എന്നാൽ പ്രാഥമികമായിട്ടുള്ള നമ്മുടെ ഉത്തരവാദിത്വം യേശു പഠിപ്പിച്ചതെല്ലാം പഠിപ്പിക്കുകയാണ്. ഭൂതബാധിതരെ നമ്മളെ സന്ധിച്ചാൽ യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ അവരെ സ്വതന്ത്രനാകും. ഞാനത് അനേക പ്രാവശ്യം ചെയ്തിട്ടുണ്ട്, നമ്മളത് ചെയ്യണം. എന്നാൽ എൻ്റെ പ്രാഥമികമായ ശുശ്രൂഷ യേശു പഠിപ്പിച്ചത് എല്ലാം ചെയ്യുവാനായിട്ട് ആളുകളെ പഠിപ്പിക്കുന്നതാണ്. എങ്കിൽ മാത്രമേ എനിക്ക് സഭ പണിയാൻ കഴിയുള്ളൂ. അതാണ് യേശുവിൻ്റെ പരമമായ ലക്ഷ്യം. പാതാള ഗോപുരം ജയിക്കാത്ത ഒരു സഭ പണിയുക. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അവിടുത്തെ വചനത്തിൻ്റെ വ്യക്തതയ്ക്കാണ് ഞങ്ങൾ നന്ദി പറയുന്നത്. ചെവിയുള്ളവർക്ക് അത് വ്യക്തമായിട്ട് കേൾക്കാൻ കഴിയും. ഒരു കുഞ്ഞിനു പോലും അത് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സത്യങ്ങളാൽ ഞങ്ങൾ പിടിക്കപ്പെടാനായിട്ടും അതനുസരിച്ച് ജീവിക്കാനായിട്ടും ഞങ്ങളെ സഹായിക്കണേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ആമേൻ.